നമ്മുടെ പോപ്പുലേഷനിലെ 45% ആൾക്കാർക്ക് അഫക്ട് ചെയ്യുന്ന ഒരു അസുഖത്തിന്റെ പേരാണ് GERD, ഗ്യാസ്ട്രോ ഇസോഫാഗസ് റിഫ്ലക്സ് ഡിസീസ്.
വയറുവേദനയാണോ? പാൻഡോസൈഡും റാൻഡാക്കും പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഡോക്ടേഴ്സ് ഒരു ഫാമിലിയിലില്ല.
ഇല്ല, കേരളത്തിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ കുറിച്ച് നമ്മുടെ വളരെ അഭിമാനം കൂടുന്നവരാണ്. അതോടൊപ്പം തന്നെ വരുന്ന ചില മേജർ പ്രോബ്ലംസ് ആണ് ഇതുപോലത്തെ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള പല അസുഖങ്ങളുടെയും തോത് നമ്മുടെ നാട്ടിൽ കൂടുതലായി. ഇപ്പം ഇഫ് യു ആർ എൻ ഒബീസ് പേഴ്സൺ, ഇഫ് യു ഹാവ് ഫാറ്റി ലിവർ, നമുക്ക് സർട്ടൺ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആവശ്യം വരും.
കൺസൾട്ടേഷൻ അല്ല, ഞാൻ പൈസ തരില്ല.
അല്ല, ഞാനും ഇത് എടുക്കാറില്ല, എനിക്ക് ബാധകമായുള്ള കാര്യം തന്നെയാണ്.
പാൻഡോപ്പിനെയും റാൻഡാക്കിനെയും വെല്ലുന്ന രീതിയിൽ ഇപ്പൊ പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, പ്രോബയോട്ടിക്.
ഒരു പരിധി വരെയും ഇത് മാർക്കറ്റിംഗ് ആണ്, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പ്രീബയോട്ടിക്കുകളെ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് കാണുന്നുണ്ട്. പലതിലും ഭയങ്കര മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം, ഇതേ ആഹാരം തന്നെ ഈ ബാക്ടീരിയയും കഴിക്കുന്നത്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് എന്റെ ജീൻസ്, എന്റെ കുടലിലൊക്കെ വളരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൈക്രോബയോട്ട അല്ലെങ്കിൽ ബാക്ടീരിയ, ഇതിന്റെ എല്ലാം തന്നെ ഒരു കോമ്പോസിറ്റ് റിസൾട്ട് ആണ് ഞാൻ.
ഹലോ, ഇന്ന് വി ആർ ഗോട്ട് എ ഫാന്റാസ്റ്റിക് ഗെസ്റ്റ് വിത്ത് അസ്, ഡോക്ടർ നിബിൻ നഹാസ്. ഹി ഈസ് എ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്. ഹി വിൽ ടേക്ക് അസ് ത്രൂ അവർ മൗത്ത് ഇൻ ടു അവർ സ്റ്റമക് ആൻഡ് എക്സ്പ്ലോർ അവർ സ്റ്റമക് വിത്ത് അസ്. സോ വെൽക്കം ഡോക്ടർ, വെൽക്കം ടു ദ ഷോ.
താങ്ക് യു.
വെൽക്കം ടു വൈറ്റൽ വോയിസസ്. ഗ്യാസ്ട്രോ മെഡിസിൻ
അതെ,
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫീൽഡാണ്. ഒരുവിധപ്പെട്ട കേരളത്തിലെ എല്ലാ വീട്ടിലും ഒരു ഗ്യാസ്ട്രോ ഡോക്ടറുണ്ട്. വയറുവേദനയാണോ? പാൻഡോസൈഡും റാൻഡാക്കും പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഡോക്ടേഴ്സ് ഒരു ഫാമിലിയിലില്ല.
ഇല്ല.
ഓക്കെ, സോ ഐ വിൽ സ്റ്റാർട്ട് ദേർ. ഈ സാധനം ഇങ്ങനെ കഴിക്കുന്നത് കറക്റ്റ് ആണോ?
അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ വീട്ടിലും ഒരു ഗ്യാസ്ട്രോ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ സത്യമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. നമ്മുടെ പോപ്പുലേഷനിലെ 45% ആൾക്കാർക്കും അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖത്തിൻ്റെ പേരാണ് GERD, ഗ്യാസ്ട്രോ ഇസോഫാഗസ് റിഫ്ലക്സ് ഡിസീസ്. അതായത് അസിഡിറ്റി കൂടിയതും മറ്റു കാരണങ്ങൾ കൊണ്ടും ആഹാരം അന്നനാളത്തിലേക്ക് കയറി വരുന്ന ഒരു രോഗം. ഇപ്പം ഇതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കോമൺസ് ആയിട്ടുള്ള രോഗം. അതുകൊണ്ട് നിരന്തരം നമുക്ക് ഗ്യാസിൻ്റെ മരുന്നുകൾ പലതും കഴിക്കേണ്ടി വരാറുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് പണ്ട് കാലങ്ങളിൽ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നിൻ്റെ പേരാണ് ഈ റാൻഡാക്ക് എന്ന് പറഞ്ഞത്. നമ്മൾ റാനിറ്റിഡിൻ എന്നാണ് അതിൻ്റെ ആക്ച്വലി പേര്. ഇപ്പോഴത്തെ കാലത്ത് അതിന് പകരം പാൻഡോപ്രസോൾ, SMO പ്രസോൾ, പാൻഡോപ്പ്, സോംപ്രാസ് എന്നൊക്കെ പറയുന്ന മെഡിസിൻസ് ആണ് ഇപ്പോഴത്തെ കാലത്ത് കൂടുതലായി കഴിക്കുന്നത്. ഇനി അങ്ങോട്ട് അതിൻ്റെ പുതിയ ജനറേഷൻ സാധനങ്ങൾ ഇറങ്ങി, വോണോപ്രസാൻ, ഫെക്സുപ്രസാൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇനി കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അവരുടെ പേരായിരിക്കും കൂടുതൽ കേൾക്കുക. ഇത് വെറുതെ കഴിക്കണോ എന്നുള്ളതൊരു റിലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും വെറുതെ ഈ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ചില രോഗികൾക്ക് എന്നാൽ ഇത് കഴിക്കേണ്ട, ഇതിലൂടെ ഒരു സിംപ്റ്റം റിലീഫ് ആവശ്യമുള്ള രോഗികൾക്ക് ഇത് കഴിക്കേണ്ട ആവശ്യമുണ്ട് തരും. അപ്പം അത് നമുക്ക് നമ്മുടെ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കാണുമ്പോൾ നമ്മുടെ സിംറ്റംസും അതിൻ്റെ തീവ്രതയും അനുസരിച്ചിട്ടാണ് ഇത് കഴിക്കണോ വേണ്ടോ എന്ന് വരുന്നത്.
ഡെഫിനറ്റ്ലി ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് എന്തായാലും ഒരു ഡൗട്ട് തോന്നും. വേർ ഷുഡ് ഐ ഡ്രോ ദ ലൈൻ?
ഓക്കെ,
ഒരു ദിവസം കഴിച്ചും കുറവില്ല, എന്നാൽ രണ്ട് ദിവസം കൂടെ നോക്കാം. അപ്പൊ ഈ തള്ളി നീക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്റ്റൈലാണല്ലോ.
അതെ അതെ അതെ.
വേർ ഷുഡ് വി ഡ്രോ ദ ലൈൻ?
അതെ, നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിഫ്ലക്സ് ഡിസീസ് എന്നുള്ളതാണ്. അപ്പോ എല്ലാവർക്കും ആഹാരം കഴിച്ച ഉടനെ കുറച്ച് പുളിച്ചു തേട്ടൽ വരാം. അത് വണ്ണം കൂടിയ ആൾക്കാർക്ക് പ്രത്യേകിച്ചും പുളിച്ചു തേട്ടൽ വരാം. അപ്പോ നമ്മൾ എല്ലാ പുളിച്ച തേട്ടലിനും നമുക്ക് മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യുകയോ ഒന്നും വേണ്ട. ചില കാര്യങ്ങളുണ്ട്, വാർണിംഗ് സൈൻസ് എന്ന് പറയും. അതായത് നമ്മൾ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടെ നോക്കേണ്ട ചില സയൻസ്. അതായത് ഭക്ഷണം വിഴുങ്ങി ഇറക്കുമ്പോൾ തടസ്സമുണ്ടാകുക, ഭക്ഷണം കഴിക്കുമ്പോൾ നെഞ്ചത്തോ മറ്റോ തടഞ്ഞിരിക്കുന്ന പോലത്തെ സൈൻ, ഡിസ്ഫേജിയ, അതൊരു വാർണിംഗ് സൈൻ. രണ്ട്, ആഹാരം കഴിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ വയറ് നിറയുന്നൊരവസ്ഥ. മുമ്പ് കഴിച്ചതിൻ്റെ അത്രയും മുമ്പ് നമുക്ക് ഉദാഹരണത്തിന് ഒരു 4 ഇഡലി കഴിക്കാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയുന്നു. അതായത് ഏർലി സെറ്റൈറ്റി. പിന്നെ പെട്ടെന്നുണ്ടാകുന്ന നമുക്ക് വെയിറ്റ് ലോസ്, അകാരണമായ വെയിറ്റ് ലോസ്, അങ്ങനൊരു സാഹചര്യം വരിക. പിന്നെ അതുപോലെ രക്തക്കുറവ്, ഹീമോഗ്ലോബിൻ കുറവുക, അനീമിയ, എവിടെ നിന്നെങ്കിലും രക്തം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരിക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വാർണിംഗ് സൈൻസ്. ഇത് ഞാൻ പറഞ്ഞ അപ്പർ GI, അതായത് അന്നനാളവും ആമാശയും ഇതിനെ സംബന്ധിച്ചുള്ള വാർണിംഗ് സൈൻസ് ആണ്. ഇത്തരം സാധനങ്ങളുള്ള ആൾക്കാർ, ഇത്തരം സൈൻസ് ഉള്ള ആൾക്കാർ കൂടുതൽ തീവ്രതയോടെ ഇതിനെ കാണുക, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിക്കുക. മറ്റൊരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററിയാണ്. ചില കുടുംബങ്ങളിൽ സ്റ്റൊമക് ക്യാൻസറിൻ്റെ തോത് കൂടുതലായിരിക്കും, കോളൻ ക്യാൻസറിൻ്റെ തോത് കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലെ കൃത്യമായി ഡോക്ടറെ കണ്ട് അതിൻ്റെ പ്രതിവിധി എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കുക.
ഫാമിലി ഹിസ്റ്ററിയുടെ കാര്യം പറയുമ്പോൾ, റെലവൻറ്റ് ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് റിലേറ്റീവ് ആണോ ഉദ്ദേശിക്കുന്നത്? കാര്യം എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്, ചിലർക്ക് പേടിയാണ്, ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടു, അപ്പൊ എനിക്ക് വരുമോ? ഇതാണ് ഇവിടെ റിലവന്റ്.
അതെ, ഇപ്പൊ ഡയറക്റ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ ഫാമിലിയുടെ ഓരോ നമ്മൾ ഡിഗ്രി ഓഫ് ഫാമിലി റിലേറ്റീവ്സ് പറയും. നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് അച്ഛൻ അമ്മ സഹോദരങ്ങൾ, ഇത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്. അതിന് ശേഷമുള്ളവർ കസിൻസ്, ഇത് സെക്കൻഡ് ഡിഗ്രി. അതിൻ്റെ അപ്പുറത്തോട്ട് പോകും, തേർഡ് ഡിഗ്രി, ഇങ്ങനെ ഇങ്ങനെ പോകും. നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ഒരു രോഗമുണ്ടെങ്കിൽ, അതായത് അച്ഛൻ അമ്മ സഹോദരങ്ങൾക്കോ സഹോദരികൾക്കോ രോഗമുണ്ടെങ്കിൽ, അതിന് നമ്മൾ കൂടുതൽ തീവ്രത കൊടുക്കണം. ജനിതകമായ ക്യാൻസറിൻ്റെ രോഗം മുതലായ സാധനങ്ങളൊക്കെ സാധാരണ നേരത്തെ വരും. അതായത് യൂഷ്വലി 50 വയസ്സിന് മുമ്പ് വരുന്ന ട്യൂമറുകളെയാണ് നമ്മൾ ജനറ്റിക്സ് കാരണമുള്ള ട്യൂമറുകളെ സസ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏർലി ആയിട്ട് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിന് ഒരു രോഗം വരികയാണെങ്കിൽ അതിന് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കും. കൂടുതൽ ആളുകളിൽ നമ്മുടെ ഒരു ഉദാഹരണത്തിന്, 2 ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിന് ഒരു കുടൽ ക്യാൻസർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് വളരെയധികം കൂടുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സ്, 2-3 സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് കസിൻസ് പോലത്തെ ആൾക്കാർക്ക്, അല്ലെങ്കിൽ വല്യച്ഛൻ വല്യമ്മ, ആ മാമൻ മാമി പോലത്തെ ആൾക്കാർക്കൊക്കെ ഈ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ വന്നിട്ടുണ്ട്. ആ വന്നവയൊക്കെയും തന്നെ ഏർലി ഏജിൽ തന്നെ വന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളതൊരു ഹയർ റിസ്ക് ആയിട്ട് എടുക്കും. ആ സമയം ഇപ്പോൾ ഒരു 80 വയസ്സുള്ള എൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റിലേറ്റീവിന്, നിങ്ങളുടെ ആരെങ്കിലും പേരൻസോ അങ്ങനെ ആർക്കെങ്കിലും ഒരു ട്യൂമർ വന്നു എന്ന് പറഞ്ഞ് എന്നെ അതിൻ്റെ ഒരു ഹയർ റിസ്കിലോട്ട് ആക്കുന്നില്ല. അതാണ് നമ്മൾ അതിലത്ത് മനസ്സിലാക്കേണ്ടത്.
കഴിഞ്ഞ ഒരു 3-5 years നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഗ്യാസ്ട്രോ മെഡിസിൻ ഹാസ് മെയ്ഡ് സ്ട്രൈഡ്സ് എന്ന് പറയാം.
ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി. ഓക്കെ,
അതൊരു സാധാരണക്കാരന് അതിൻ്റെ ഒരു ടേക്ക് അവേ പറയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ജനറൽ ബേസിക് ഒരു മെഡിക്കൽ നോളജിൽ നമ്മൾ ഫസ്റ്റ് സ്പേസ്, സെക്കൻഡ് സ്പേസ് എന്ന് കേട്ടിട്ടുണ്ട്. സിനിമയിൽ 4th screen എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഒരു 3rd spaceഉം വന്ന് ചാടിയിട്ടുണ്ട്.
ഡെഫിനറ്റ്ലി. അപ്പോൾ ഇതിലോട്ടൊക്കെ വരുമ്പോൾ ബേസിക്കലി എന്താണ്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗ്യാസ്ട്രോനോളജിയിൽ നടന്നിട്ടുള്ള അഡ്വാൻസസ്, അതാണ് ബേസിക്കലി നന്ദന ഇവിടെ ചോദിക്കുന്നത്. ബേസിക്കലി നമ്മൾ കുറെ കൊല്ലങ്ങൾ എൻഡോസ്കോപ്പി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ കൊല്ലങ്ങളായിട്ടുണ്ട്, 60-70 കൊല്ലങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഈ പറയുന്ന ഈ ഫൈബ്രോ ഓപ്റ്റിക് ടെക്നിക് ഉണ്ടല്ലോ നമ്മൾ, അതായത് ഫൈബ്രോ ഓപ്റ്റിക് ലെൻസിലൂടെ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ലൈറ്റ് പോവുകയാണെങ്കിൽ അത് അറ്റം വരെ പോകുന്ന കാര്യങ്ങളാണ് ഫൈബ്രോ ഓപ്റ്റിക്. ഒരു നീളമുള്ള ട്യൂബിൽ ഫൈബ്രോ ഓപ്റ്റിക് ലെൻസിലൂടെ അതിന് അറ്റത്ത് വരുന്ന ലൈറ്റിലൂടെ കാണുന്ന കാര്യത്തിനെയായിരുന്നു മുമ്പ് നമ്മൾ എൻഡോസ്കോപ്പി ആയിട്ട് ഉപയോഗിച്ചത്. അതിനുശേഷം അത് മാറി അവിടെ ക്യാമറയായി. അപ്പം ഈ ക്യാമറയിലൂടെ നമ്മൾ അന്നനാളം, ആമാശയം, കുടൽ, ചെറുകുടൽ, വൻകുടൽ, ഇതെല്ലാം നമുക്ക് ഉള്ളിൽ നിന്നും നോക്കാം. സാധാരണ പൊതുവേ വാക്യൂമാണ് ഇവിടെ അടഞ്ഞിരിക്കുന്ന സാധനം. നമ്മൾ എയറിട്ട് വീർപ്പിച്ച് കഴിയുമ്പോൾ ഈ സാധനമൊക്കെ നമുക്ക് വ്യക്തമായി വീർത്തിരിക്കും, നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. ഇതിനെയാണ് ഫസ്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഹോളോ ആയിട്ടുള്ള ഓർഗൻസ് നോക്കുന്നതാണ് ഫസ്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ നോക്കുന്നതന്നെ സാധാരണ ഒരു ക്യാമറ, നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫോണിൻ്റെ ക്യാമറ നമുക്ക് പറയാം. ഒരു സാധാരണ ഫോണിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നതും ഒരു ഹൈ ക്ലാരിറ്റി അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ഉള്ള ഫോണിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും തമ്മിലുള്ള ഔട്ട്പുട്ട് വളരെ വ്യത്യാസമായിരിക്കും. മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ പല ടെക്നിക്കുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇമേജ് എൻഹാൻസ്ഡ് എൻഡോസ്കോപ്പി എന്ന് പറയും. ഇതിലൂടെ ഒരു 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 ചെറിയ ഒരു കുരു പോലത്തെ ഒരു സാധനം നമ്മൾ കാണുന്നു. നമ്മളൊരു സാധാരണ എൻഡോസ്കോപ്പിയിലൂടെ അത് കാണുമ്പോൾ, ഒരു സാധാ ക്യാമറയോട് കാണുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, അതൊരു സാധാരണ സാധനമാണ്, നമ്മളത് അതിനെ അവിടെ
നോർമലാണെന്ന്
തോന്നും. അതേസമയം ഇമേജ് എൻഹാൻസ്ഡ് എൻഡോസ്കോപ്പി ബെറ്റർ ആയിട്ടുള്ള എൻഡോസ്കോപ്പി പ്രൊസസ്സറുകളിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള മൈന്യൂട്ട് ചേഞ്ചുകൾ കാണാൻ പറ്റും. അങ്ങനത്തെ മൈന്യൂട്ട് ചേഞ്ചുകൾ വെച്ച് ഇതിന്റെ ക്യാൻസർ പോലത്തെ രോഗങ്ങളുടെ റിസ്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ഏർലി ഡിറ്റക്ഷൻ,
ഏർലി ഡിറ്റക്ഷൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഫസ്റ്റ് പേസിനെ കുറിച്ചാണ് പറഞ്ഞത്.
അപ്പൊ ഈ ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുമ്പം നിങ്ങൾ ഈ കാണുന്നു എന്ന് പറയുന്നു, പക്ഷെ ആ പേഷ്യന്റ് അതൊരു സിംപ്റ്റമായിട്ട് വരുന്നോണ്ടായിരിക്കോ ഇത് ഇത്ര ഏർലി ഡിറ്റക്ട് ചെയ്യുന്നത്, അതോ കാഷ്വൽ എൻഡോസ്കോപ്പിയിൽ ഇത് വരുമോ?
പലപ്പോഴും ഏർലി ഡിറ്റക്ഷൻ കാഷ്വൽ എൻഡോസ്കോപ്പിയിലാണ് കാണുന്നത്. ഈ മിക്കവാറും ഒരു സാധനത്തിന് ഒരു സിംപ്റ്റം ഉണ്ടാക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ കുടലിലെ ഒരു ക്യാൻസർ, അതിന് സിംപ്റ്റം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ മലബന്ധം ഉണ്ടാക്കണം, അല്ലെങ്കിൽ മലത്തിൽ കൂടെ ചോര ഉണ്ടാവണം. ഈ രണ്ട് സാധനം ഉണ്ടാവണമെങ്കിലും ഇത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം വിദേശ രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ US അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ, ഇവിടെയൊക്കെ ഡെഫിനറ്റ് ആയിട്ടുള്ള സർവൈലൻസ് കൊളോണോസ്കോപ്പി, സർവൈലൻസ് അല്ല സ്ക്രീനിങ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 45 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ 10 വർഷം കൂടുന്നോറും നിർബന്ധമായും ഒരു കൊളോണോസ്കോപ്പി ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ പാപ്സ്മിയർ 3 വർഷം കൂടുന്നോറും എടുക്കുന്നൊക്കെ പറയുന്ന അതുപോലത്തെ ഒരു കാര്യം അവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലായിട്ടില്ല,
പക്ഷെ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്.
അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക്, അതായത് സ്ക്രീനിങ് ആയിട്ട് പ്രത്യേകിച്ച് സിംപ്റ്റം ഒന്നും ഇല്ലാതെ ചെയ്യുമ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ കാണും, പോളിപ്പ് അതുപോലെ ഇതുപോലത്തെ കുരുക്കൾ പോലത്തെ സാധനങ്ങൾ നമ്മൾ കാണുമ്പോൾ ഏർലി ക്യാൻസർ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് വിദേശത്ത് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ വരുന്നുണ്ടെന്നുള്ളത്, നമ്മൾ വളരെ മെയിൻ കൂട്ടി പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, കേരളത്തിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ കുറിച്ച് നമ്മൾ വളരെ അഭിമാനം കൂടുന്നവരാണ്. അതോടൊപ്പം തന്നെ വരുന്ന ചില മേജർ പ്രോബ്ലംസ് ആണ് ഇതുപോലത്തെ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള പല അസുഖങ്ങളുടെയും തോത് നമ്മുടെ നാട്ടിൽ കൂടുതലായി ഇപ്പം. അതുകൊണ്ട് ഇത്തരം സ്ക്രീനിങ് ടൂൾസ് നമ്മുടെ നാട്ടിലെ തരത്തിൽ വരേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഹോൾ ഇന്ത്യ വെച്ച് നോക്കുമ്പോഴാണ് പ്രോഗ്രാംസ് എല്ലാം വരുന്നത്. ഹോൾ ഇന്ത്യ ബേസ് ചെയ്തിട്ടായിരിക്കും ഗവൺമെന്റ് പ്രോഗ്രാംസ് വരുന്നത്. പക്ഷേ ഇന്ത്യ ബേസ് ചെയ്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും മറ്റ് ഇന്ത്യയിലെ മറ്റ് ഭാരതത്തിലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും തമ്മിൽ ഒരു അന്തരമുണ്ട്. അപ്പോൾ എല്ലാ ജനറൽ പ്രോഗ്രാംസ് അങ്ങനെ ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു വി ഷുഡ് ബി മോർ വിജിലന്റ് അബൌട്ട് സച്ച് ഏർലി സ്ക്രീനിങ്. ഡെഫിനറ്റ്ലി നമ്മുടെ കേരളത്തിൽ ഏർലി സ്ക്രീനിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം. ഈ എന്തെങ്കിലും ഒരു പെരിറ്റോണി, അതായത് ഇതിന് നമ്മുടെ കുടല് പോലത്തെ സാധനങ്ങളുടെ ചുറ്റുമുള്ള സ്പേസ് കവർ ചെയ്തിരിക്കുന്ന ഒരു കവറിംഗ് ആണ് പെരിറ്റോണി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സെക്കൻഡ് സ്പേസ് എന്ന് പറയും. ഇത് രണ്ടിനും ഇടയിലുള്ള വളരെ തിന്നായിട്ടുള്ളൊരു സ്പേസിനാണ് തേർഡ് സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് ഈസോഫാഗസ് എന്ന് പറയുന്ന നമ്മുടെ ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ അന്നനാളം, അന്നനാളം ഈ അന്നനാളത്തിൻ്റെ ഒരു തിക്നെസ്, അതൊരു ഒരു ഹോളോ ട്യൂബാണ്, ഒരു ഹോസൊക്കെ പോലത്തെ ഒരു ട്യൂബാണ്. ഇതിൻ്റെ തിക്നെസ് 1 മില്ലിമീറ്റർ 2 മില്ലിമീറ്റർ തിക്നെസ് മാത്രമുള്ള ഒരു ട്യൂബാണ്, വളരെ നേർത്തൊരു ട്യൂബ്. നമ്മൾ എൻഡോസ്കോപ്പിയിലെ ചില ടെക്നിക്കിലൂടെ ഇതിലെ ഇതിനകത്ത് നമ്മൾ ഡിസെക്ട് ചെയ്യും. ഇതിനെ ഔട്ടർ പാളിയും ഇന്നർ പാളിയുമായിട്ട് നമ്മൾ മാറ്റി ഇതിന്റെ നടുക്കുള്ള വളരെ നേർന്ന മസിലുകൾ,
സ്വാളോയിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു.
ഡെഫിനറ്റ്ലി അങ്ങനത്തെ മസിലുകളെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യുകയോ അത് കട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു രോഗമുണ്ട് അക്കലേസിയ കാഡിയ എന്ന് പറയും.
അക്കലേസിയ,
അതെ അക്കലേസിയ കാഡിയ. ഈ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് പല കാരണങ്ങളുണ്ട്. വിഴുങ്ങിയിറക്കുന്നതിന് തടസ്സം, ഞാൻ നേരത്തെ പറഞ്ഞു വിഴുങ്ങിയിറക്കുന്ന തടസ്സം ഒരു വാർണിംഗ് സൈൻ ആണ് എന്നുള്ളത്. അപ്പം നമ്മൾ സാധാരണ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ അന്നനാളം ആമാശയം തമ്മിലുള്ള ഗ്യാസ്ട്രോ ഇസോഫാഗിൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിങ്ങനെ സദാ അടഞ്ഞിരിക്കുന്ന ഒരു സാധനം, ഒരു വാൽവാണ്. ഈ വാൽവ് ആഹാരം വരുമ്പോൾ മാത്രം തുറക്കും, ആഹാരം പോയി കഴിയുമ്പോൾ അടയും. സോ ദാറ്റ് സ്റ്റൊമക്കിലുള്ള കണ്ടൻസ് തിരിച്ചു പോകരുത്, ആഹാരം എല്ലാം കറക്റ്റായിട്ട് താഴെ വരണം. ഇതാണ് ബേസിക്കലി ഇതിൻ്റെ ഫങ്ഷൻ. ചില ആളുകളിൽ ഇത് സദാ അടഞ്ഞിരിക്കും. അപ്പോൾ ആഹാരം വന്നു കഴിയുമ്പോഴേക്കും അത് ഇതിൻ്റെ മുകളിൽ, ഫുഡ് പൈപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭക്ഷണം തടഞ്ഞിരിക്കുന്ന പോലെ തോന്നും. വായിൽ മൂക്കിക്കൂടെയൊക്കെ കുറച്ച് കഴിഞ്ഞ് തികട്ടി ഈ ആഹാരം എല്ലാം കൂടെ വരും. ഇതൊരു ഒരു റെയറാണ്, പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ അക്കലേസിയ കാഡിയ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്, ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വാൽവിലുള്ള മസില് ഹൈപ്പർ ട്രോഫിയായിട്ട് അല്ലെങ്കിൽ ഒരുപാട് അനാവശ്യമായി പ്രഷറൈസ് ചെയ്ത് അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് മുമ്പ് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് സർജറിയാണ്. അപ്പോൾ ഈ സർജറിയിൽ ചെയ്യുന്നത് പുറത്തൂടെ വന്ന് ഈ മസില് മുറിച്ച് കളയും
എന്നുള്ളത്.
സർജറി പുറത്തൂടെ പോയി, ലാപ്രോസ്കോപ്പിയിലൂടെയും പറ്റും, പക്ഷേ അതിനകത്ത് പോയിട്ട് ആ മസില് നമ്മൾ മുറിച്ച് കളയാന്നുള്ള പറ്റും. അതേസമയം എൻഡോസ്കോപ്പിയിലൂടെ പോയം എന്ന് പറഞ്ഞ പെർ ഓറൽ എൻഡോസ്കോപ്പിക് മയോട്ടം എന്ന് പറഞ്ഞ ടെക്നിക്കിലൂടെ പോയമിലെ ടെക്നിക്കിലൂടെ നമ്മൾ ഈ തേർഡ് സ്പേസിലോട്ട് കയറും. അതായത് ഈ ഈസോഫാഗസിന്റെ രണ്ട് പാളികൾ നമ്മൾ ഇത് ചെയ്ത്, അതായത് വളരെ ചെറിയ പാളികളാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മൾ അതിലൂടെ ആ പോകുന്ന മസില് കണ്ടുപിടിച്ച് അതിനെ ഒരു നീളത്തിൽ ഒരു കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ മസില് റിലാക്സ് ആവും, അത് തുറന്ന് കിട്ടും. ഈ അക്കലേസിയ കാഡിയുള്ള പല രോഗികൾക്ക് ഇതൊരു ഒരു ലൈഫ് ചേഞ്ചിങ് ഒരു ട്രീറ്റ്മെൻ്റ് ആണിത്. എനിക്ക് പല പേഷ്യൻസും ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ എല്ലാവർക്കും ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് പലപ്പോഴും നമ്മളൊരു ഒരു ട്യൂമർ ട്രീറ്റ് ചെയ്ത് മാറ്റുന്നത് പോലെ പോലുമല്ല ഇവരുടെ റിലീഫ്. കാരണം ഇവരുടെ ജീവിതം മൊത്തം ഇതിന് അറൗണ്ട് ആണ് റിവോൾവ് ചെയ്യുന്നത്. ഇവർക്ക് ഒരു കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇവർക്ക് ഈ പ്രോബ്ലം ഉണ്ടായിരിക്കും പലർക്കും. എന്നാൽ ഇവർക്ക് ആർക്കും ഇതിന് ഇത് കാരണം മരണമോ അങ്ങനത്തെ ഒരു സീരിയസ് ഇതിലോട്ട് പോകുന്നില്ല. സദാ അവരുടെ ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായി മോശമായിക്കൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്ത്
സ്വിച്ചിട്ടതുപോലെ
മാറും. അതൊരു ഭയങ്കര, ഇങ്ങനെ കാണുമ്പോൾ പേഷ്യൻസിന് വരുന്ന റെസ്പോൺസുകളാണ് നമുക്കൊരു വലിയൊരു ഒരു ഒരു സന്തോഷവും നമുക്കൊരു അഭിമാനവും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ അഖിലേശ്യ കള്ളി തേർഡ് സ്പേസ്. അപ്പോൾ അതാണ് ഈ തേർഡ് സ്പേസ്. തേർഡ് സ്പേസിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ചില ട്യൂമറുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏർലി ട്യൂമറുകൾ, ഏർലി ട്യൂമറുകൾ ഏറ്റവും പുറത്തെ ലെയറിൽ മാത്രം വന്ന് നിൽക്കാം, ഉള്ളിലോട്ടുള്ള മസിലിലോട്ടോ പുറത്തോട്ടുള്ള സ്ട്രക്ചറിലോട്ടോ ഒക്കെ പോകാത്തത്. ഫോർ എക്സാമ്പിൾ മലദ്വാരത്തിലുള്ള ക്യാൻസറുകൾ. ഈ മലദ്വാരത്തിലുള്ള ക്യാൻസറുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിലെ ക്യാൻസർ താഴെയാണെങ്കിൽ നമുക്ക് മലദ്വാരത്തിൻ്റെ സ്പിഞ്ചർ പ്രഷർ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് സ്റ്റോമ കോളോസ്റ്റോമി വെച്ച് പുറത്തോട്ട് വെക്കേണ്ടി വരും ചില രോഗികൾക്ക്. അവർക്ക് ലൈഫ് ലോങ് പിന്നെ അങ്ങോട്ട് കോളോസ്റ്റോമി, പെർമനൻറ്റ് കോളോസ്റ്റോമി ചെയ്യേണ്ട ഒരവസ്ഥ വരാം. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ താഴോട്ട് ഒരുപാട് വളർന്ന് അതായത് മസിലിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ലാത്ത ട്യൂമറുകളാണെങ്കിൽ ഈ തേർഡ് സ്പേസ് ഡിസക്ട് ചെയ്ത് അത് മാത്രം നമുക്ക് ഷേവ് ചെയ്ത് കളയുന്ന രീതിയിലുള്ള എൻഡോസ്കോപ്പിക് സബ്മ്യൂക്കോസൽ ഡിസക്ഷൻ എന്നൊക്കെ പറഞ്ഞ ചില ട്രീറ്റ്മെൻറ്റുകൾ, അതൊക്കെ പിന്നെ മോഡേൺ അഡ്വാൻസുകളാണ്. അതിലൂടെ ഇവർക്കൊക്കെ അവരുടെ ഒരു ജീവിതത്തിലെ ഒരു മെയിൻ കാര്യം, അതായത് ഈ സ്റ്റോമയിലോട്ട് പോവാതെ രക്ഷപ്പെടാൻ കഴിയും. അതൊക്കെയാണ് ഈ തേർഡ് സ്പേസ് എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ഒരു അഡ്വാൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പം ഈ തേർഡ് സ്പേസ് ഐ അണ്ടർസ്റ്റുഡ്. അപ്പം ഡോക്ടർ ഈ ട്യൂമേഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ.
ഓക്കെ,
അപ്പം സാധാരണ നമ്മൾ CT MRI ഇതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആയിട്ട് ഒരു ക്യാൻസറസ് ലീഷനോ അല്ലെങ്കിൽ ട്യൂമേഴ്സിനോ ഒക്കെ പോകുന്നത്. ബട്ട് അബ്ഡോമൻ വരുമ്പോൾ എനിത്തിങ് ന്യൂ വേറെ എന്താ ഉള്ളത്?
ഇപ്പൊ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഏർലി ക്യാൻസേഴ്സ്, ഏർലി ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എൻഡോസ്കോപ്പി സബ്മ്യൂക്കോസൽ ഡിസക്ഷൻ്റെ കാര്യമുള്ള നമ്മളിപ്പോൾ പറഞ്ഞത്, അതിൽ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം എവിടെയെങ്കിലും ട്യൂമർ ഉണ്ടോ എന്ന് അറിഞ്ഞാൽ പോരാ, ഈ ട്യൂമർ ഏറ്റവും പുറത്തുള്ള മ്യൂക്കോസ എന്ന് പറയുന്ന പാടയിൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ താഴെയുള്ള മസിൽ എന്ന് പറഞ്ഞ ലെയറിലുണ്ടോ അതോ അതിൻ്റെ താഴെയുള്ള സിറോസയിലോ എത്തിയിട്ടുണ്ടോ, ഇത്രയും അവിടെ വരെ പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. അപ്പം വളരെ മൈന്യൂട്ടായിട്ട് ഏത് ലെയർ വരെ എത്തി എന്നുള്ളത് പറയണം,
അതായത് ഗ്രോത്ത് എങ്ങനെയാണ്,
അതെ അതെ ഗ്രോത്തിൻ്റെ ഡെപ്ത്, ഗ്രോത്തിൻ്റെ ഡെപ്ത് എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഇത് പറയാൻ എല്ലാ ഇമേജിങ് ടെക്നോളജിയിലൂടെയും കഴിയില്ല. ഇപ്പം മലദ്വാരത്തിൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് MRI ഒരു നല്ല ടൂളാണ്, MRIയിലൂടെ മലദ്വാരത്തിൻ്റെ ഏത് ലെയർ വരെ എത്തി എന്നുള്ളത് പറയാൻ പറ്റും. എന്നാൽ അന്നനാളത്തിലൊക്കെ അതിൻ്റെ പിന്നെ MRIയെക്കാളും ബെറ്റർ, അതുപോലെ മലദ്വാരത്തിൽ ഈക്വലി ഗുഡ് ടു ഈ MRI ആണ് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞ ടൂളിലൂടെ നമുക്ക് ഇതെല്ലാം ഇതിൻ്റെ ഡെപ്ത് കൃത്യമായിട്ട് പറയാൻ പറ്റും.
എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇപ്പം അൾട്രാസൗണ്ട് വജാനയിലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന,
അത് അത് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയയിൽ തന്നെ വരുന്ന സാധനമാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് അൾട്രാസൗണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നമ്മുടെ വയറിൻ്റെ മുകളിൽ കൂടെ വയറിനെ നോക്കുന്നു, മറ്റേത് തൈറോയിഡിന് അൾട്രാസൗണ്ട് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അൾട്രാസൗണ്ട് ചെയ്യുന്നു, സൗണ്ട് റേസിലൂടെ ചെയ്യുന്ന സാധനങ്ങൾ ഈ അൾട്രാസൗണ്ട്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ. നമുക്ക് ഒരു അൾട്രാസൗണ്ട് നമ്മുടെ എൻഡോസ്കോപ്പിൻ്റെ അറ്റത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിനുള്ളിലുള്ള പല ഭാഗങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് ഉള്ളിൽ നിന്നും നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യാൻ കഴിയും. ഈ ടെക്നിക്കിനാണ് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്, സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ ഞാൻ പറഞ്ഞത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ മലദ്വാരത്തിലൊരു ട്യൂമർ കാണുന്നു, അതിൻ്റെ അടുത്ത് വെച്ച് ഈ അൾട്രാസ്കോപ്പ് പ്രോബ് ഉള്ളിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ ഇതിന് എത്രത്തോളം താഴോട്ട് വളർന്നിട്ടുണ്ട്, ഇതിൻ്റെ താഴത്തെ ഭാഗം എവിടെ വരെയാണെന്ന് പറയാൻ പറ്റും. ഇതുപോലെ നമ്മൾ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ടിലൂടെ നമ്മൾ സ്റ്റൊമക്കിലോട്ട് പോയിട്ടാണ് നോക്കുന്നതെങ്കിൽ പാൻക്രിയാസ് പോലത്തെ സ്ട്രക്ചേഴ്സ്, ഈ പാൻക്രിയാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറില് അബ്ഡമിനൽ വോളിൻ്റെ ബാക്കിൽ സ്റ്റൊമക്ക് ഉണ്ട്, സ്റ്റൊമക്കിൻ്റെ ബാക്കിലാണ് പാൻക്രിയാസ് കിടക്കുന്നത്, റിട്രോപെരിറ്റോണിയം എന്ന് പറഞ്ഞ ബാക്കിലെ സ്പേസിലാണ് കിടക്കുന്നത്. ഈസിലി സർജിക്കലി എത്താൻ കഴിയില്ല, ഈസിലി ഇപ്പം സ്കാനിങ് വഴി നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബയോപ്സി ഒക്കെ എടുക്കണം, സ്കാനിങ് വഴി എത്താൻ പറ്റില്ല, കാരണം അത് നമുക്ക് സ്റ്റൊമക്ക് പേഴ്സ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള സ്ട്രക്ചറൊക്കെ സ്റ്റൊമക്കിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ അതിനടുത്തുള്ള സ്ട്രക്ചർ നന്നായി കാണാൻ പറ്റും. അതിന് വേണ്ടിയുള്ള ടൂളാണ് ബേസിക്കലി എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട്. അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥി ഈസിലി ആക്സസബിൾ ആക്കുക, ആ ഏരിയയിലുള്ള കഴലകൾ മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ ബയോപ്സി എടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിന് ബേസിക്കലി ആദ്യമൊക്കെ
ഉപയോഗിച്ചിരുന്നത്. നമുക്ക് ഇൻസുലിൻ തരുന്നതും,
അതെ അതെ, പാൻക്രിയാസ് പറഞ്ഞാൽ ആഗ്നേയ ഗ്രന്ഥി, ആഗ്നേയ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷനോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഫംഗ്ഷൻ, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ ഉണ്ടാക്കുക, ഇൻസുലിൻ അതുപോലെ തന്നെ ഗ്ലൂക്കോൺ അങ്ങനെ വേറെ കുറച്ച് ഹോർമോൺസും ഉണ്ട്. രണ്ട് അതിന് എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്ന് പറയും, രണ്ട് എക്സോക്രൈൻ ഫംഗ്ഷൻ. അപ്പം നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ്സിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അമൈലേസ്, പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോട്ടിയോസുകൾ, അതുപോലെ ലിപ്പേസുകൾ അതായത് ലിപ്പിഡ്സിൻ്റെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ലിപ്പേസുകൾ, ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേകതര ഓർഗനാണ് പാൻക്രിയാസ്. അതുകൊണ്ടൊരു പ്രോബ്ലം ഉണ്ട്, ഈ സാധനത്തിന് എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചു എന്ന് വെക്കുക, ഒരു ഒരു ഇടി വീഴുകയോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ അതിനെ എഫക്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു എന്ന് വെക്കുക. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന പാൻക്രിയാസിൻ്റെ ക്ഷതം വരുന്ന ആൽക്കഹോളും ഗോൾഡ് ബ്ലാഡറിലെ സ്റ്റോണും കൊണ്ടാണ്. അപ്പം എന്തായാലും സംഭവിക്കാൻ വെച്ചാൽ ഈ പാൻക്രിയാസിലെ ജ്യൂസുകൾ പുറത്തേക്ക് പോകും, പാൻക്രിയാസിൻ്റെ പുറത്തേക്ക് ലീക്കാവും. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന സാധനം ഇതിനകത്തുണ്ട്, നമ്മുടെ ശരീരം മൊത്തം ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ കൊണ്ടാണ് ഈ ജ്യൂസ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളെയും ഡൈജസ്റ്റ് ചെയ്ത് കളയും,
ലീക്കായി തുടങ്ങും.
ലീക്കാകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ ഡൈജസ്റ്റ് ചെയ്യും, ആ ഡൈജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ചിലപ്പോൾ അവിടെ വെള്ളമായിട്ട് സ്യൂഡോസിസ്റ്റ് പോലെ കളക്ട് ചെയ്ത് കിടക്കാം, അല്ലെങ്കിൽ ടിഷ്യൂവിനെല്ലാം ഡയഗ്നോസിസ് നെക്രോസിസ് എന്ന് പറയും, വോൾഡ് ഓഫ് നെക്രോസിസ് എന്ന് പറയും, ഇതായി കിടക്കാം. ഈ സാധനങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇതിങ്ങനെ കിടക്കും, ചില കേസുകളിൽ ഇതിങ്ങനെ കിടക്കും, ഇത് ഡ്രെയിൻ ചെയ്യാതെ ഇത് വലുതായി വലുതായി നമ്മുടെ സ്റ്റൊമക്കിലോട്ട് ഇത് പുഷ് ചെയ്യും, ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, ഗോൾഡ് ബ്ലാഡറിലോട്ടും ബൈൽഡക്കിലോട്ടും പുഷ് ചെയ്യും, മഞ്ഞപ്പിത്തം വരും, ഇത്തരം പ്രശ്നങ്ങൾ വരും. അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ പണ്ട് സർജറി മാത്രമായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്തരം കേസുകളിൽ സർജറി ചെയ്യുന്നതിൻ്റെ മോർട്ടാലിറ്റി, മരണ സാധ്യത 70% അടുപ്പിച്ചായിരുന്നു.
ഈ വിപ്പിൾ എന്നൊക്കെ പറയുന്നത്,
അല്ല അത് ഇതല്ല, വിപ്പിൾ എന്ന് പറയുന്നത് ബേസിക്കലി പാൻക്രിയാസിലെ ഹെഡിൽ വരുന്ന ട്യൂമറുകളുടെ ഒക്കെ സർജറി. ഇത് ഞാൻ പറഞ്ഞ നെക്രോസെക്ടമി മുതലായ ചില സർജറികളാണ്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് നന്ദൻ അത് ചോദിക്കാത്തതിന്റെ കാരണം, നന്ദൻ ഒരുപക്ഷെ ആ സർജറികളുടെ പേരിപ്പൊ കേൾക്കുന്നുണ്ടാവില്ല, കാരണം ഇത് മൊത്തം ഇപ്പൊ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ടിൽ കൂടെയാണ് മാനേജ് ചെയ്യുന്നത്. കാരണം ഈ സിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ നെക്രോസിസ് ഒക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സർജറി ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല.
അപ്പൊ ഗ്യാസ്ട്രോ സർജൻസ് ചെയ്തുകൊണ്ടിരുന്ന പലതും ഇപ്പൊ ഗ്യാസ്ട്രോ മെഡിസിനിലോട്ട് മാറി എന്ന് പറയാൻ പറ്റും.
ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി, കാരണം
അവർ കേൾക്കണ്ടല്ലേ,
അവർ കേട്ടാലും കുഴപ്പമില്ല, കാരണം അവർക്കും ഒരു നൈറ്റ് മെയർ ആണ് ഈ നെക്രോസെക്ടമി പോലത്തെ കാര്യങ്ങളൊക്കെ. പേഷ്യന്റിന് വളരെ ബെനിഫിറ്റും ആണ്, അതുകൊണ്ട് അവർ തന്നെ സന്തോഷത്തോടെ പേഷ്യന്റിനെ നമുക്ക് ഇത്തരം ട്രീറ്റ്മെന്റിനായിട്ട് പുഷ് ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഒരു സ്റ്റൊമക്കിലോട്ട് പുഷ് ചെയ്തുകൊണ്ട് ഒരു ഫ്ലൂയിഡ് കളക്ഷൻ ഇരിക്കുന്നു, നമ്മളൊരു എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ടിലൂടെ ഈ സ്ഥലം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു, നമ്മളത് കാണും, നമ്മളൊരു സ്റ്റെൻറ് ഇടുന്നു. അപ്പം ആ ഫ്ലൂയിഡ് മൊത്തം സ്റ്റൊമക്കിലോടുന്നു, സ്റ്റൊമക്കിൽ കൂടെ മലദ്വാരത്തിൽ കൂടെ ഇത് മറ്റു സ്റ്റൂളിലൂടെ അങ്ങ് പോകുന്നു. സോ ബേസിക്കലി അത് വളരെ പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു ഔട്ട്കമ്മിലോട്ട് പേഷ്യൻ്റ് വന്നു, പേഷ്യൻ്റ് വളരെ പെട്ടെന്ന് രക്ഷപ്പെടുന്നു. അതാണ് ബേസിക്കലി ഇതുകൊണ്ടുള്ള
ഫാസ്റ്റ് റിക്കവറി.
ഫാസ്റ്റ് റിക്കവറി എന്നുള്ള സേഫർ പ്രൊസീജിയേഴ്സ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 70% മോർട്ടാലിറ്റി ഉള്ള പല കാര്യങ്ങളും ഇപ്പോൾ നിയർലി 10-20% മോർട്ടാലിറ്റീസ്.
പാൻക്രിയാസ് ക്യാൻസറിനെ പറ്റി പറഞ്ഞു, ഐ തിങ്ക് അതാണ് ഏറ്റവും ഹാർഡ് ടു ഫൈൻഡ് ഔട്ട് ഓൾസോ അല്ലേ.
നമ്മളൊരു 180 days എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ഉണ്ട്, തമിഴ് സിനിമ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ഒരു ട്യൂമർ വരികയാണെങ്കിൽ അതിങ്ങനെ അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കും. അത് അടുത്ത സ്ട്രക്ചറിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അവിടെ ഒരു സിംറ്റം ഉണ്ടാക്കുന്നത് വരെ അതൊന്നും കുഴപ്പമുണ്ടാക്കില്ല. അപ്പം അതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ട്രക്ചറാണ് ബൈൽ ഡക്ട് എന്ന് പറഞ്ഞ പിത്തനാളം. പിത്തനാളത്തിനൊരു അടവ് വരുന്നത് വരെ പല പാൻക്രിയാസിലെ ട്യൂമറുകളും അനങ്ങാതിരിക്കും. അപ്പോഴത്തേക്കും ഈ ട്യൂമർ കുറച്ച് വളർന്നിട്ടുണ്ടാവും, അത് വസ്തുള്ള രക്തക്കുഴലിനെ പിടിച്ചിട്ടുണ്ടാവും, ട്രീറ്റ്മെൻറ്റ് സർജറി ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലെത്തിയിട്ടുണ്ടാവും. ഇത്തരം സ്റ്റേജുകളിൽ പലപ്പോഴും സർജറി ചെയ്യാൻ പറ്റാത്തപ്പോൾ നമുക്ക് കീമോതെറാപ്പി പോലത്തെ ട്രീറ്റ്മെൻറ്റ് പോകേണ്ടി വരും. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, നമുക്കൊരു ഡയഗ്നോസിസ് വേണം, ഒരു ടിഷ്യു ബയോപ്സി ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് വെച്ച് പാൻക്രിയാസിൽ നിന്ന് ബയോപ്സി എടുക്കാം, അതിലൂടെ ഇത് ട്യൂമർ ആണെന്ന് പ്രൂവ് ചെയ്യാം, കീമോതെറാപ്പി ചെയ്യാം.
ഈ ഇപ്പം എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് തുടങ്ങി അപ്രോച്ച് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇത് അന്നനാളം അതിൽ നിന്ന് സ്റ്റൊമക്കിൽ പോകുന്നു, അതുവഴി ഇൻ്റസ്റ്റൈൻസിലോട്ട് പോകുന്നു. ഈ പാൻക്രിയാസിനെ എവിടെയിട്ട് പിടിക്കും?
അതായത് ഈ പാൻക്രിയാസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്റ്റൊമക്
റെട്രോപെറിറ്റോണിയൽ,
അതെ അതെ, സ്റ്റൊമക്കിൻ്റെ പിന്നിലേക്ക് കിടക്കുന്ന സാധനം. നമ്മൾ ഈ അൾട്രാസൗണ്ടിലൂടെ എന്താ ചെയ്യുന്നത്, ഈ സ്റ്റൊമക്കിൽ നിന്ന് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുക, നമ്മൾ പ്രോബ് വെച്ചിട്ട്, നമ്മൾ ഈ നമ്മുടെ ഈ ദേഹത്ത് വെച്ച് പ്രോബ് വയ്ക്കുന്ന പോലെ ഈ പ്രോബ് വെച്ച് ഞാൻ സ്റ്റൊമക്കിൽ നിന്നും സ്റ്റൊമക്കിന് ചുറ്റുമുള്ള സ്ട്രക്ചറാണ് നോക്കുന്നത്. അതിലൂടെ ഞാൻ നോക്കുന്നത് പാൻക്രിയാസിനെ ഞാൻ കാണും, ഞാൻ അയോട്ടയെ കാണും, അതായത് ഏറ്റവും രക്തക്കുഴലുകളെ കാണും, ഈസോഫാഗസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹാർട്ടിനെ കാണും, ഞാൻ ലങ്സിലെ അതിന് ചുറ്റുമുള്ള ലങ്സിനെ കാണും, ലങ്സിലെ നോഡുകൾ കാണും. ഇതിന് ചുറ്റുമുള്ള എല്ലാ സാധനവും ഞാൻ ഉള്ളിൽ നിന്ന് കാണുക, ഒരു സി ടി സ്കാൻ ചെയ്യുന്നത് പോലെ ഉള്ളിൽ നിന്ന് കാണുക, ഉള്ളിൽ നിന്ന് പിന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അല്ലാത്ത രീതിയിൽ അക്സസിബിൾ അല്ലാത്ത പല സ്ട്രക്ചറുകളിലോട്ടും നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാൻക്രിയാസിൻ്റെ ഈ അങ്ങനെയാണ്. അപ്പോൾ സ്റ്റൊമക്കിൽ നിന്ന് നമ്മൾ പാൻക്രിയാസിലെത്തും, ഡിയോഡിനത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് D1 എന്ന് പറഞ്ഞ ഭാഗത്തിൽ നിന്ന് പാൻക്രിയാസിലെത്താം, D2 എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് പാൻക്രിയാസിലെത്താം. കുറച്ചുകൂടെ ടെക്നിക്കലി പറഞ്ഞാൽ ബോഡി ആൻഡ് ടെയിൽ ഓഫ് പാൻക്രിയാസ് നമ്മൾ സ്റ്റൊമക്കിൽ നിന്നും, ഹെഡ് ഓഫ് പാൻക്രിയാസ് D1 ഡിയോഡിനത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നിന്നും, പിന്നെ അൺസിനേറ്റ് പ്രോസസ് എന്ന് പറഞ്ഞ സാധനം D2 സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡിനം. അതൊരു ടെക്നിക്കൽ കാര്യമാണ്,
പ്രോസസ്
ആണ്, നമുക്ക് ഇതെല്ലാം റീച്ച് ചെയ്യാൻ പറ്റും.
അതെ, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഗുഡ് ഓർ ബാഡ്?
അത് ഗുഡ് എന്ന് ഞാൻ പറയും. കാരണം ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിന് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്ന ഡയറ്റിനും ഒക്കെ ആക്ച്വലി ഫാറ്റി ലിവറിനകത്ത് കുറച്ച് എവിഡൻസ് ഉള്ള സാധനങ്ങളാണ്.
വൺ മീൽ എ ഡേ
ഐ വോണ്ട് സജസ്റ്റ്. ആക്ച്വലി വൺ മീൽ എ ഡേ ഇതിനെ പറഞ്ഞാൽ ഇതിനൊരു കാര്യം വെച്ചാൽ, ഫാറ്റി ലിവറിന് ഇത് മെച്ചം ആകുമ്പോൾ തന്നെ ഇത് ഗ്യാസ്ട്രൈറ്റിസ് പോലത്തെ കാര്യങ്ങൾക്ക് ഇതിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ലോങ് ടൈം ഫാസ്റ്റ് ചെയ്യാണ്, ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്തെല്ലാം ആസിഡ് ഉണ്ടാകുവാണ്, ഇത് അൾസർ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റീസും കാര്യങ്ങളും ഗ്യാസ്ട്രൈറ്റിസും ഒക്കെ ഉണ്ടാക്കുന്നു. ഇഫ് യു ആർ എൻ ഒബീസ് പേഴ്സൺ, ഇഫ് യു ഹാവ് ഫാറ്റി ലിവർ, നമുക്ക് സെർട്ടൺ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആവശ്യം വരും.
കൺസൾട്ടേഷൻ അല്ല, ഞാൻ പൈസ തരില്ല.
അല്ല, ഞാനും ഇത് എടുക്കാറില്ല, എനിക്ക് ബാധകമായുള്ള കാര്യം തന്നെയാണ്.
പിന്നെ വന്നിട്ടുള്ളത് വാട്ടർ ഡയറ്റ് എന്ന്, വാട്ടർ ഫാസ്റ്റിംഗ് എന്ന്.
വാട്ടർ ഫാസ്റ്റിംഗ് ഇതെല്ലാം ബേസിക്കലി ഇതെല്ലാം പല കാര്യങ്ങളും നമുക്ക് ഫാൻസീഡ് ആയിട്ട് പറയുന്ന പല പല ടെക്നിക്സ് ആണ്.
എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് വിച്ച് ഐ ഡോണ്ട് ഫോളോ ഇസ് കാലറി ഡെഫിസിറ്റ് അല്ലാതെ വേറെ ഒന്നും വർക്ക് ആവില്ല.
ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി, നമുക്ക് ഒരേ ഒരൊറ്റ കാര്യം മാത്രമേ നമുക്ക് ഇതുകൊണ്ടെല്ലാം ഉദ്ദേശം വയ്ക്കുന്നുള്ളൂ, അതായത് കാർബോഹൈഡ്രേറ്റ്സിന്റെ ലെവൽ കുറയ്ക്കുക, കാർബിൻ്റെ ലെവൽ കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ. ഇത് എല്ലാ സാധനങ്ങളും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ അവർ ചെയ്യുന്നത് അത് തന്നെയാണ്. അതുപോലെ വൺ മീൽ എ ഡേയിലും ബേസിക്കലി വരുന്നത് ഇൻ എഫക്ട്
ന്യൂട്രീഷനിസ്റ്റ് ചോദിക്കേണ്ടതാണ്, പക്ഷെ ഐഡിയൽ പ്രോട്ടീൻ പെർ കിലോഗ്രാം എത്രയാണ്?
1-1.5 gram പെർ കെ ജി ആണ് ബേസിക്കലി പറയുക. അത് ഓരോ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം വരും, എങ്കിലും 1-2, അതായത്
ഡിസീസസ് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ആൾക്ക്,
ഒരു സാധാരണ ആൾ ഒരു 60 gram പ്രോട്ടീൻ ഒരു ദിവസം, 60 gram അല്ലെങ്കിൽ 75 gram പ്രോട്ടീൻ ഒരു ദിവസം.
100 kilo ഉണ്ടെങ്കിൽ,
100 kilo ഉണ്ടെങ്കിൽ ഐഡിയൽ ബോഡി വെയിറ്റ് ആണ്, അതാണ് കാര്യം. 100 kilo ഉള്ള ആൾ 100 വെച്ചിട്ട് 150 കഴിക്കുക എന്നുള്ളതല്ല അതിന്റെ ഐഡിയ. 100 kilo ഉള്ള ആൾക്കൊരു ഹൈറ്റ് ഉണ്ടാവും, അതൊരു ഉദ്ദേശം 175 centimeter ആണെന്ന് വിചാരിക്കും. അയാളുടെ ഐഡിയൽ വെയിറ്റ് 75 kilo ആണ്. അപ്പൊ അയാൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ 75 gram അല്ലെങ്കിൽ ഒരു 90 gram വരെ.
ഡോക്ടർ പറയുന്ന അങ്ങനെ ബിൽഡ് ചെയ്ത് കാലറി ഡെഫിസിറ്റ് വേണം.
അതെ അതെ, അങ്ങനെ ബിൽഡ് ചെയ്ത കാലറി ഡെഫിസിറ്റ് വേണം.
ഒരുപാട് കൺഫ്യൂഷൻസും പിന്നെ അതിൻ്റെ മുകളിൽ ഇപ്പം കുറേ ഓൾട്ടർനേറ്റ് ഹീലിംഗും ഒക്കെ കുത്തി മറയുന്ന ഒരു ഏരിയയാണ് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അതിൻ്റെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് വയറൊഴിച്ച് ബാക്കിയെല്ലാം ഇപ്പം പറയുന്നുണ്ട്, അതായത് സ്ട്രെസ്, വർക്ക് ലൈഫ് ബാലൻസ് ഓക്കെ. അപ്പം ഇവിടെ ചിലർ പറയും ഇതിന് നിങ്ങൾ വയറിനെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, നിങ്ങളെ സ്ട്രെസ്സിനെ ട്രീറ്റ് ചെയ്യണമെന്ന്. ചിലർ പറയുമില്ല ഇറ്റ് ഇസ് അബ്ഡമിൻ. അങ്ങനെ ഒരു ഡിമാർക്കേഷൻ ഉണ്ടോ?
ബേസിക്കലി ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറഞ്ഞ രോഗം നമുക്ക് മൂന്ന് ഫാക്ടേഴ്സിലൂടെ നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാം. ഒന്ന് ഡയറ്റ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ ചില ആഹാരങ്ങൾ, ചില ആഹാര സാധനങ്ങൾ ഇതിനകത്ത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ലെഗ്യൂംസ്, പരിപ്പ്, പയർ, കടലകൾ, അതുപോലെ പാല്, പാലുൽപ്പന്നങ്ങൾ, പിന്നെ ചിലർക്ക് ഗോതമ്പ്. പിന്നെ ഇത് ഓരോ ആൾക്കാരനുസരിച്ച് വ്യത്യസ്തപ്പെടുകയും ചെയ്യാം കേട്ടോ. പിന്നെ കുക്കുംബർ, ക്യാബേജ് പോലത്തെ സാധനങ്ങൾ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിന് മോശമാണ്. അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. രണ്ട്, നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും വളരുന്ന ബാക്ടീരിയ, ഗട്ട് ബാക്ടീരിയ. പണ്ട് പഴയകാലത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ, എൻ്റെ ജീൻസ്, എൻ്റെ രോഗങ്ങൾ, എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ. ഇപ്പം ഞാൻ ഒരാളല്ല, ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, എൻ്റെ ജീൻസ്, എൻ്റെ കുടലിലൊക്കെ വളരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൈക്രോബയോട്ട അല്ലെങ്കിൽ ബാക്ടീരിയകൾ, ഇതിൻ്റെ എല്ലാത്തിനും കൂടി ഒരു കോമ്പോസിറ്റ് റിസൾട്ടാണ് ഞാൻ. അപ്പം എൻ്റെ ആമാശയത്തിലും എൻ്റെ കുടലിലും ഒക്കെ വളരുന്ന ബാക്ടീരിയകൾ അവയുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ആഹാരം, ഇതേ ആഹാരം തന്നെ ഈ ബാക്ടീരിയയും കഴിക്കുന്നത്. അപ്പോൾ ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്ടീരിയയുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകും. മോശപ്പെട്ട ബാക്ടീരിയകളുണ്ട്, ചില ബാക്ടീരിയകൾ, അവ ഈ ഇത് ഡയജസ്റ്റ് ചെയ്യുന്നതിന് പകരം ഫെർമെൻ്റ് ചെയ്യും. നമുക്കറിയാമല്ലോ ഈസ്റ്റൊക്കെ ഫെർമെൻ്റ് ചെയ്യുന്നവരെ, ഈ ഫെർമെൻ്റ് ചെയ്യുമ്പോൾ ഇത് കുറേ ഗ്യാസ് ഉണ്ടാക്കും. ഈ ഗ്യാസ് കുടലിൽ ബ്ലോട്ടിംഗ് ഉണ്ടാക്കും. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ബ്ലോട്ടിങ്ങിൻ്റെ സിംറ്റത്തിൻ്റെ കാരണം. പിന്നെ അടുത്തൊരു ഇത് രണ്ടാമത്തെ, അപ്പോൾ നമ്മുടെ മൈക്രോബയോട്ട. മൂന്നാമത്തെ കാര്യം സ്ട്രെസ്, നേരത്തെ പറഞ്ഞുള്ള സ്ട്രെസ്, നമ്മുടെ കുടലിൻ്റെ ചലനം. ഒരു പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും കുടലിൻ്റെ ചലനത്തിൻ്റെ സ്പീഡ് ഒരുപോലെ തന്നെയായിരിക്കാം. പക്ഷേ ഒരു പക്ഷേ നന്ദൻ്റെ ഞരമ്പുകൾ എൻ്റെ ഞരമ്പുകളെക്കാൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആണെങ്കിൽ സാധാരണ സ്പീഡിൽ പോകുന്നതിന് ചിലപ്പോൾ സ്പീഡ് കൂടുതലായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഇളങ്ങുന്നതിന് വേദനയുള്ള ഒരു ഒരു സ്റ്റിമുലസ് ആയിട്ടോ പെർസീവ് ചെയ്യാം. ഇത് നന്ദൻ്റെ ഞരമ്പിൻ്റെ പെർസീവിങ്ങിൻ്റെ കുഴപ്പമാണ്. അതായത് നന്ദൻ്റെ ഞരമ്പ് മനസ്സിലാക്കുന്നത് ഒരു ഒഴുക്കിനെ വേദനയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതേസമയം എൻ്റെ ഞരമ്പ് ഒരുപക്ഷെ അതിനെ ഒരു ഒഴുക്കായി തന്നെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഞരമ്പ് അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, എനിക്ക് ആ സ്ട്രെസ് ഫീൽ ചെയ്യും.
സോമറ്റൈസേഷൻ എന്ന് പറയുന്നത്
ഡെഫിനറ്റ്ലി അതുപോലെ. അതെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സ്ട്രെസ് അഗ്രവേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ സോ ബേസിക്കലി സ്ട്രെസ്സിന് റോളുണ്ട്, ഡയറ്റിന് റോളുണ്ട്, ഗട്ടിലെ ബാക്ടീരിയക്ക് റോളുണ്ട്.
ഇതിലെവിടെ ലീക്കി ഗട്ട് വന്ന് വിടുന്നത്?
ലീക്കി ഗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന, നമ്മുടെ കുടലിൽ വളരുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന എൻഡോടോക്സിൻ, ലിപ്പോപോളിസാക്രൈഡ് എന്നൊക്കെ പറയുന്ന ചില കോമ്പൗണ്ടുകളുണ്ട്. ഈ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോക്സിൻസ് ആണ് ബേസിക്കലി. ഈ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയുള്ള ആൻറ്റിബോഡീസുമായിട്ടൊരു ഒരു മാച്ചും മിസ്മാച്ചും അത് തമ്മിലുള്ള മത്സരങ്ങളും ഒക്കെ നടക്കുന്നു. അപ്പോൾ അതിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ടിൽ ചെറിയ ചെറിയ സുഷിരങ്ങളല്ല, അത് ബേസിക്കലി ഇതൊക്കെ മോളിക്കുലാർ ലെവലിലുള്ള കാര്യങ്ങളാണ്. അതിലൂടെ ഇത്തരം സാധനങ്ങൾ നമ്മുടെ ബ്ലഡിലോട്ട് കയറുന്നു, എൻഡോടോക്സിൻസ് പോലത്തെ ബ്ലഡിലോട്ട് കയറുന്നു. അതുപോലെ ചില സാധനങ്ങൾ നമ്മൾ ഈ ഈ ഇത് ഇതിനെയാണ് ലീക്കി ഗട്ട് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ
ലീക്കി ഗട്ട് ഇതുപോലത്തെ സാധനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തകർക്കുന്ന സാധനങ്ങൾ. അപ്പം ഇത്രയും റാമ്പൻ്റ് ആണോ ശരിക്കും ഈ പ്രോബ്ലംസ് ഇത് വെച്ചുണ്ടാകുന്ന?
ഇത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് യഥാർത്ഥത്തിൽ റാമ്പൻ്റ് തന്നെയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് പറയുന്ന പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാതെയാണ് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുക. കാരണം ഇത് ഒരു സയൻസിൻ്റെ ആരംഭഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. സ്റ്റിൽ ഈ മൈക്രോബയോമിൻ്റെ സയൻസ് പറഞ്ഞാൽ സ്റ്റിൽ അതിൻ്റെ ഇൻഫൻസിയിലാണ്. നമ്മുടെ കുടലിൽ വളരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബാക്ടീരിയകൾ എത്ര ഫൈലമാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി. അപ്പോൾ അതിന് ഓരോന്നിൻ്റെ ആക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതിൻ്റെ ഓരോന്നിൻ്റെ ആക്ഷൻ, ഇത് റിസർച്ചുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അത് കുറെക്കൂടെ കാലം കഴിയും അതിനൊരു മെച്ചുവർഡ് സയൻസ് ആവാനായിട്ട്. ഇപ്പം ആളുകൾ പറയുന്ന അവരവരുടെ ഹൈപ്പോത്തസിസുകളും അവരവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഏറെക്കുറെ ഒരു സോളിഡ് ആയിട്ടുള്ള സയൻസ് എന്ന രീതിയിൽ. ഇപ്പോൾ അല്ല, ഇന്ന ബാക്ടീരിയ മാത്രമാണ് പ്രൊട്ടക്റ്റീവ്, ഇന്ന ബാക്ടീരിയ വളരെ ഹാംഫുൾ ആണ് എന്ന് പറയാൻ വളരെ ചുരുക്കം ബാക്ടീരിയകൾക്ക് മാത്രമേ, ഇപ്പോൾ ലാക്ടോബാസിലസ് ജി ജി എന്ന് പറയുന്നത് വളരെ സക്കോറോമൈസിസ്, കുറച്ച് ബാക്ടീരിയകൾക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒന്നോ രണ്ടോ ബാക്ടീരിയകളല്ല, ലക്ഷക്കണക്കിന് ബാക്ടീരിയ ടൈപ്സ് ഓഫ് ബാക്ടീരിയകളാണ്. ലക്ഷക്കണക്കിന് ബാക്ടീരിയ 10^13 ബാക്ടീരിയസ് ആണ് ഉള്ളത്. ആ 10^13 ബാക്ടീരിയസിൽ നിയർ ലക്ഷക്കണക്കിന് സ്പീഷീസുകളുണ്ട്, ലക്ഷക്കണക്കിന് ഫൈലം തന്നെ ഉണ്ട്.
ഇപ്പൊ ഗാലക്സിയിൽ നമ്മളാണ് സെന്റർ ഓഫ് ദി വേൾഡ്,
നമ്മളാണ് സെന്റർ, അതുപോലത്തെ ഒരു കാര്യമുള്ളൂ. അതുപോലെ കുറെ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്നും വലിയ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടോ സയന്റിഫിക് നോളജോ ഉള്ള ആളുകളല്ല ചെയ്യുന്നു. സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല പലതും.
ഈ പാൻഡോപ്പിനെയും റാൻഡാക്കിനെയും വെല്ലുന്ന രീതിയിൽ ഇപ്പൊ പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, പ്രോബയോട്ടിക്. പ്രോബയോട്ടിക് ഇസ് ഹെൽത്തി. പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ഓവർ ദ കൗണ്ടർ കിട്ടുന്നതാണ്, അത് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ അതിപ്പോ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോബയോട്ടിക് കൊണ്ട് ലീൻ മാസ് കിട്ടും എന്ന് പറയുന്നത് തന്നെ മാർക്കറ്റിംഗ് പ്രോഡക്ട്സ് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിലുണ്ട്. ശരിക്കും പ്രോബയോട്ടിക് എന്തിനാ?
ചില റിസർച്ചുകളിൽ നിന്ന് ആക്ച്വലി നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗട്ട് മൈക്രോബയോട്ട റാറ്റ്സിൽ നടത്തിയ ചില സ്റ്റഡീസ് ഉണ്ട്. ഈ റാറ്റ്സിൽ നടത്തിയ സ്റ്റഡീസിനകത്ത് നല്ല ബാക്ടീരിയകൾ ഉള്ള റാറ്റും മോശം ബാക്ടീരിയകൾ ഉള്ളിലുള്ള റാറ്റും നോക്കുമ്പോൾ മോശം ബാക്ടീരിയ ഉള്ള റാറ്റുകൾ കൂടുതൽ ഒബീസ് ആവുന്നതായി കാണുന്നു. അല്ലെങ്കിൽ തിരിച്ച് ഒബീസായ റാറ്റുകളിൽ നിന്ന് നമ്മൾ സ്റ്റൂൾ എക്സ്ട്രാക്ട് ചെയ്ത് പഠിക്കുമ്പോൾ അതിൽ നമ്മൾ മോശമെന്ന് കരുതുന്ന കുറേ ബാക്ടീരിയകൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നമ്മുടെ ഒബിസിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ഈ മൈക്രോബയോം തീരുമാനിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് നാം വന്നിട്ടുണ്ട്. പ്രോബയോട്ടിക് എന്താണ്, പ്രീബയോട്ടിക് എന്താണ്, ഇതാണ് മറ്റൊരു കോമൺ കൺഫ്യൂഷൻ. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബാക്ടീരിയ, ഈസ്റ്റ്, ഫംഗൈ ഇതിനൊക്കെയാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഇത്തരം സാധനങ്ങളെ വളരാൻ സഹായിക്കുന്ന ന്യൂട്രീഷ്യസ് മെറ്റീരിയൽ, അതിനെയാണ് പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പലരും നമ്മൾ പ്രീബയോട്ടിക്കുകളെ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്. പലതിലും ഭയങ്കര മണ്ടത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്.
ഈ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ?
അത് എന്ത് സാധനമാണ് നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നത് അനുസരിച്ചിരിക്കും. അല്ല, ബേസിക്കലി എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 10-15 നല്ല ബാക്ടീരിയ, 12 ബാക്ടീരിയകൾ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയകളുടെ ഒരു ഒരു കോമ്പിനേഷൻ ഒരു ഡ്രഗുണ്ട്. ആ ഡ്രഗാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് നമ്മൾ പ്രോബയോട്ടിക്സിനകത്ത് നമ്മൾ പറയുന്നത്. ഇത്തരം സാധനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ലൈവ് ബാക്ടീരിയയാണ് ഈ സാധനങ്ങളൊക്കെ. ഇത് ചുമ്മാ വെറുതെ കൊണ്ട് വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകളൊക്കെ ചത്തു. ഇത് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിച്ചൊക്കെ ചെയ്യേണ്ട, അങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വളരെ നോക്കി ചെയ്യേണ്ട കാര്യമാണിത്. ഇത് ഓവർ ദ കൗണ്ടർ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് കാര്യമായി ബെനിഫിറ്റ് ഉണ്ടാവില്ലയോ എന്നുള്ളത് അതിൽ എന്താ ഉള്ളതെന്നനുസരിച്ചിരിക്കും.
പ്രോബയോട്ടിക് ഡ്രിങ്ക്സ്, പ്രോബയോട്ടിക് കേർഡ്, അതിപ്പം പ്രോബയോട്ടിക് ഡ്രിങ്ക്സ് ഇപ്പം ചെറിയ ബോട്ടിലിൽ പല ഫ്ലേവറിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഞാൻ ഐ തിങ്ക് സിംഗപ്പൂരിൽ ട്രാവൽ ചെയ്യുമ്പം അവിടുത്തെ ഈ നമ്മുടെ എയർപോർട്ടിലെ ലൗഞ്ചസിലെല്ലാം എല്ലായിടത്തും പ്രോബയോട്ടിക് ഡ്രിങ്ക്സ് ഒരുപാട് അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് അത് അവരുടെ പാർട്ട് ഓഫ് ദിയർ മീൽ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഹൗ ഡസ് ദിസ് വർക്ക്? ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇത് ഫെർമെന്റഡ് മിൽക്ക് പ്രോഡക്റ്റ് പോലെയാണ് കാണിച്ചിരിക്കുന്നത് അവർ.
ഒരു പരിധി വരെയും ഇത് മാർക്കറ്റിംഗ് ആണ്, നമ്മളത് അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതിനകത്തൊരു ഒരു മെഡിക്കലി ഇത് ഈ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞ സാധനത്തിന് ഗുണവശങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ, അതില്ലെന്നല്ല പറയുന്നത്. പ്രോബയോട്ടിക് കേഡ്, അത് ആക്ച്വലി കേഡ് എന്ന് പറയുന്ന സാധനം തന്നെ യഥാർത്ഥത്തിൽ ഒരു പ്രോബയോട്ടിക്സ് കാരണം ഉണ്ടായതാണ്. കേടെന്നാൽ പാലിനകത്ത് ലാക്ടോബാസിലസ് പറഞ്ഞൊരു ബാക്ടീരിയ ആക്ട് ചെയ്തുകൊണ്ടാണ് അത് കേടായത്, അല്ലെങ്കിൽ അത് കേടാവില്ല.
അപ്പോൾ ഓൾറെഡി പ്രോബയോട്ടിക് ആണ്,
ഉണ്ട്, അതൊരു പ്രോബയോട്ടിക് ആണ്.
പ്രോബയോട്ടിക്
അതൊരു പ്രോബയോട്ടിക് അല്ല, അതൊരു ഫുഡാണ്, അതിനകത്തുള്ള ബാക്ടീരിയാണ് പ്രോബയോട്ടിക്. അതിനകത്ത് ഇവർ കുറച്ചുകൂടി ബാക്ടീരിയ ആഡ് ചെയ്തിട്ട് പ്രോബയോട്ടിക് മിൽക്ക് എന്ന് പറയുന്നു. ബേസിക്കലി ഇതൊക്കെ കുറച്ച് നല്ല ബാക്ടീരിയകൾ നമ്മുടെ ഇതിലോട്ട് വരുന്നു, നമ്മുടെ സ്റ്റൊമക്കിലോട്ടും നമ്മുടെ ഇൻ്റസ്റ്റൈനിലോട്ടും വരുന്നു. ഈ ബാക്ടീരിയകൾ തന്നെയാണോ നമുക്ക് ഡെഫിസിറ്റ് എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മുടെ മൈക്രോബയോം എന്താണെന്ന് നമുക്കറിയില്ല, നമുക്ക് ഏത് ബാക്ടീരിയ ഗ്രൂപ്പാണ് നമ്മുടെ കയ്യിൽ കുറവെന്ന് നമുക്കറിയില്ല. പിന്നെ നമുക്ക് തരുന്ന കുറേ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ വെച്ച് ചില ബെനിഫിറ്റുകൾ ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ കമൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഓഫ് സയൻസിൽ ഇതുവരെ എത്തിയിട്ടില്ല.
ഇപ്പോൾ നമ്മുടെ മൈക്രോബയോം എന്താണെന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇപ്പോൾ സയൻസിനുണ്ടോ?
ഉണ്ട്. നമുക്ക് ചില പിന്നെ നമ്മുടെ മൈക്രോബയോട്ട ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്റ്റൂൾ എടുത്ത് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ലക്ഷക്കണക്കിന് ബാക്ടീരിയകളുടെ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. പക്ഷേ ഈ ഗ്രൂപ്പുകൾ അത് തന്നെ പല ഗ്രൂപ്പുകളാണ്, 60-70 ഗ്രൂപ്പുകളായിട്ട് നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്യാം. അതിൽ ഏതൊക്കെ ഗ്രൂപ്പാണ് നല്ലത്, ഏതൊക്കെ ഗ്രൂപ്പാണ് മോശം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യമാണ്. അത് പറഞ്ഞല്ലോ, ഈ സയൻസ് സാധനം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് ആ സാധനത്തിൻ്റെ ഗുണം ഏതാ ദോഷമാണെന്നുള്ളത് പറയുന്ന രീതിയിലൊന്നും ഇപ്പൊ സയൻസ് വളർന്നിട്ടില്ല.
വളർന്നു വരട്ടെ
വരട്ടെ, അത് അതിനുള്ള സമയമായിട്ടില്ല. ഇപ്പൊ ഈ പറയുന്നതും ഈ പറയുന്നതെല്ലാം മാർക്കറ്റിംഗ് ആണ് ബേസിക്കലി.
താങ്ക് യു സോ മച്ച് ഡോക്ടർ, ദിസ് ഹസ് ബിൻ എന്താ പറയാ വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇലുമിനേറ്റിംഗ് ഫോർ ഓൾ ഓഫ് അസ്. കാര്യം വാട്ട് റിയലി മാറ്റേഴ്സ് ഇറ്റ് വെൻ ഇറ്റ് കംസ് ഡൗൺ ടു ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, വാട്ട് മാറ്റേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഹസ് ബിൻ ക്വൈറ്റ് ഐ ഓപ്പണിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.
താങ്ക് യു. താങ്ക് യു.